തമനുവിൻ്റെ പ്രശസ്തമായ താമസ വരാക്കുർവണ എന്ന കഥയാണ് പറയുന്നത്. എൻ്റെ തലയിലെ മുടി പോലെ ഓരോ നിമിഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് ബാലൻസ് നോക്കി നെടുവേർപ്പിട്ട്, ഇനി ഈ കാർഡ് കൊണ്ടൊരിച്ചാൽ മെഷീൻ കേടാക്കിയതിൻ്റെയും കാശ് ഞാൻ തന്നെ കൊടുക്കേണ്ടി വരുമല്ലോ കർത്താവേ എന്നൊക്കെ ചിന്തിച്ച് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അവിടെ ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് ആശീർവദിക്കാൻ മാർപ്പാപ്പ നിൽക്കുന്നതുപോലെ ആരെയോ ഒരു കരമുയർത്തി കാണിച്ചു നിൽക്കുന്ന ശശിദുഷ്ടനെന്ന് ഓമനപ്പേരിട്ട് ഞങ്ങൾ വിളിക്കുന്ന ശശിക്കുട്ടനെ കണ്ടത്. നിൽക്കുന്നത് ഇലന്തൂർ ജംഗ്ഷനിൽ ആണെന്ന സത്യം ഒരു നിമിഷം മറന്ന ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുപോയി, താമസ വരാ കുർവണ. തണുപ്പ് കാലത്ത് കാശ്മീരിൽ ചെന്ന് ഷൂ ഇടാതെ സിമെന്റ് തറയിൽ ചവിട്ടിയതുപോലെ ശശിക്കുട്ടനൊന്നും ഞെട്ടി. പിന്നീട് അതിർത്തിയിൽ ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരിമാറ് കാട്ടുന്ന പട്ടാളക്കാരൻ്റെ ആവശ്യത്തോടെയും, എന്നാൽ നിൽക്കുന്നത് അതിർത്തിയിലല്ലെന്നും വിളിച്ചവൻ പാകിസ്ഥാനി അല്ലെന്നും മനസ്സിലാക്കിയതിന് മൂലം വിരിമാറിന് പകരം മറ്റെന്തെങ്കിലും കാട്ടിയാലും മതി എന്ന വിശ്വാസത്തോടെ ദേണ്ടടാ എന്ന ഡയലോഗിൻ്റെ അകമ്പടിയോടെ മുണ്ടുയർത്തിക്കൊണ്ട് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. പണ്ട് സ്വതന്ത്രനായി നടന്നിരുന്ന ഇവന് സാംസ്കാരിക അവബോധം കൂടിയിട്ടില്ലെങ്കിൽ ആപ്പിള് തിന്നുന്നതിന് മുമ്പ് ദൈവത്തിന് മുമ്പിൽ ആദാം നിന്ന പോലെ ഇവൻ എൻ്റെയും കുടുംബത്തിൻ്റെയും മുന്നിൽ നിന്നേക്കും എന്ന പേടിയിൽ അരുതേ എന്ന അഭ്യർത്ഥനയോടെ കളറിപ്പയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കാണിക്കുന്ന വന്ദനം പോലൊരു പോസിൽ ഞാൻ ശശിക്കുട്ടൻ്റെ മുന്നിൽ ചാടി വീണ് രണ്ട് നിമിഷം സ്റ്റില്ലായി നിന്നു. എന്നെ കണ്ടതിൻ്റെ സന്തോഷവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യയും കുഞ്ഞും ഇപ്പോൾ സ്ട്രിപ്പ് ഡാൻസ് കണ്ടേനല്ലോ എന്നൊരു ചമ്മലും, ഉറയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ചോര കണ്ടേ കത്തി തിരിച്ചിടൂ എന്ന വാശിയുള്ള ഗൂർഖകളെ പോലെ പൊക്കിയ മുണ്ട് ആരെയെങ്കിലും കാണിക്കാതെ എങ്ങനെയാവുന്നു താത്തിടുക എന്ന വിഷമവും അടങ്ങിയ ഒരു മിക്സ് വികാരം ശശിക്കുട്ടൻ്റെ മുഖത്ത് ബാലകളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പടപട അടിക്കുന്ന ഫ്ലാഷ് ലൈറ്റുകൾ പോലെ മിന്നി മറഞ്ഞു. ആ സമയത്തായിരുന്നു ഇലന്തൂർ ജംഗ്ഷനിൽ നിർത്താതെ പോയ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകെ ഓടിയ ഒരു പാവം റോഡ് പണിക്കാരൻ തമിഴൻ ശശിക്കുട്ടൻ്റെ തൊട്ട് മുമ്പിൽ വരെ ഓടി വന്നതും ബസ് നിർത്താഞ്ഞതിൽ എനിക്ക് ചമ്മലൊന്നും ഇല്ല കേട്ടോ എന്നറിയിക്കാനായി ഞങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതും തേടിയ വള്ളി കാലയെ ചുറ്റിയ സ്ഥിതിക്ക് കുരുങ്ങി താഴെ വീഴുന്നതിന് മുമ്പ് കാണിച്ചേക്കാം എന്ന ആശ്വാസത്തിൽ ആ പാവം തമിഴനെ വിശാലമായി തന്നെ ശശിക്കുട്ടൻ മുണ്ടുപൊക്കി കാണിച്ചു. ശൂന്യാകാശത്തോ അറബിക്കടലിലോ എന്തരായാലും ഭണ്ഡാരം ഇവിടെ നിന്ന് പോയി കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ റോക്കറ്റ് വിട്ടേച്ച് നിൽക്കുന്ന ശാസ്ത്രജ്ഞനെ പോലെ മുണ്ടൊക്കെ താത്തിട്ട് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ശശിക്കുട്ടൻ മന്ദം മന്ദനായിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നപ്പോൾ ദന്തിനപ്പം എന്നെ കാണിച്ചേ എന്ന് നല്ല ചെന്തമിഴിൽ ചിന്തിച്ചുകൊണ്ട് കവിളിൽ വിരൽ വെച്ച് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു പാവം ആ തമിഴകൻ. അടുത്ത ബസ്സിന് പുറകെ ഓടാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിലും കൺഫ്യൂഷനോടെ രണ്ട് മൂന്ന് തവണ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയ ആ പാവം തമിഴിൻ്റെ മുഖത്ത്, നീ എന്നേലും അസ്തമയം കാണാൻ അങ്ങ് കന്യാകുമാരിലോട്ട് വാടാ, അന്ന് നിന്നെ എടുത്തോളാം എന്നൊരു ഭാവമുണ്ടായിരുന്നു. പാണ്ഡിമകനെ അവൻ്റെ വഴിക്ക് വിട്ട് ശശിക്കുട്ടൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് രണ്ട് ഫ്ലാഷ് ബാക്കുകൾ കിടന്ന് ഓടിക്കളിക്കുകയായിരുന്നു. എൻ്റെയും അവൻ്റെയും ചുണ്ടിൽ ഓരോ പുഞ്ചിരിയും. ആര്യൻ സിനിമ കണ്ട കാലം തുടങ്ങിയ മോഹമായിരുന്നു ശശിക്കുട്ടന് വളർന്നു വരുമ്പോൾ ബോംബെയിലൊരു ദാദാ ആവണമെന്നുള്ളത്. എൻ്റെ ചേച്ചിയുടെ കൂടെയും ചേട്ടന്മാരുടെ കൂടെയും ഒക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവനാകയാൽ ഇവൻ ഇനി വളർന്നു വന്ന് ദാദയാവുമ്പോഴേക്കും ബോംബെയൊക്കെ അവിടെ തന്നെ കാണുമോ എന്ന് പലപ്പോഴും എനിക്ക് സംശയമുണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ അത് ചോദിക്കാനൊക്കില്ലായിരുന്നു. ബോംബെയിലെ അല്ലെങ്കിലും ക്ലാസ്സിലെയും സ്കൂളിലെയും ദാദാ ആയിരുന്നു ശശിക്കുട്ടൻ. ചേട്ടന്മാരുടെ കൂട്ടുകാരനായതുകൊണ്ടാവും എന്നോട് മാത്രം ഒരു സോഫ്റ്റ് കോർണർ. പ്യൂൺ മറന്നുപോയാൽ കൃത്യസമയത്ത് മണിയടിക്കുക, കൊടിയുടെ നിറം നോക്കാതെ എല്ലാ സമരങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുക, കേരള സർക്കാർ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഒഴിവു സമയങ്ങളിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുക, അതിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ കലാപരിപാടികൾ ശശിക്കുട്ടനെ ഞങ്ങളുടെ എല്ലാം ഹീറോ ആക്കി മാറ്റിയിരുന്നു. പാഠപുസ്തകം കിട്ടാൻ താമസിച്ച കാരണത്താൽ ചെയ്ത സമരത്തിൽ പോലും ശശിക്കുട്ടൻ വിളിച്ച കുത്തിയെ കത്തിയ ദൂരവും മുമ്പേ അക്കെ ഇവട്ടും അവനെ തട്ടും കുത്തിക്കീറും കട്ടായം എന്ന മുദ്രാവാക്യം ഏറ്റു വിളിച്ച എന്നെ പോലെ കുരുട്ടുബുദ്ധിയുള്ള കുറേ പേരെങ്കിലും ആരെയാണ് അവോ കുത്തിയെന്ന് ചിന്തിച്ച് കുറേ കാലം നടന്നിട്ടുണ്ട്. ഒടുവിൽ പാഠപുസ്തകം കുത്തിക്കെട്ടി ആരെങ്കിലും ആയിരിക്കും എന്നായിരുന്നു സമാധാനിച്ചത്. പത്താം ക്ലാസ് പരീക്ഷയിൽ 210 മാർക്ക് കിട്ടിയിട്ടും ജയിപ്പിച്ചില്ല എന്ന കാരണത്താൽ ഹെഡ്മാസ്റ്റർ തല്ലാൻ പോയ ശശിക്കുട്ടനെ കാത്ത് വിശ്വൻ്റെ കടയുടെ പുറകിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. മടങ്ങി വന്നപ്പോഴും ഹെഡ്മാസ്റ്റർ ചിരിച്ച പൊട്ടിച്ചിരിയുടെ അർത്ഥം ശശിക്കുട്ടനും ബുക്ക് നോക്കുന്നവരെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അതിലുണ്ടായിരുന്നത് 120 മാർക്കായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ച ഞങ്ങളോട് ഓ അത് 210 എന്നല്ല വായിക്കുന്ന അല്ലേ എന്ന് ചോദിച്ച ശശിക്കുട്ടൻ്റെ മുഖം ഉണ്ണിയേശുവിൻ്റെ മുഖം പോലെ നിഷ്കളങ്കമായിരുന്നു. ആ ആഴ്ചയിൽ തന്നെ ശശിക്കുട്ടൻ ബോംബെക്ക് വണ്ടി കയറി. അന്ധേരിയിലുള്ള അമ്മാവിൻ്റെ മോൻ്റെ കൂടെ താമസിക്കാൻ പോയ ശശിക്കുട്ടൻ ധാരാവിയിൽ താമസിക്കാൻ മുറി കിട്ടുമോ എന്നായിരുന്നു ആദ്യം ചോദിച്ച ചോദ്യം. അവിടെയാണത്രേ ദാതയാവാനുള്ള പരീക്ഷ നടക്കുന്നത്. ശശിക്കുട്ടൻ്റെ വീരകഥകൾ കേൾക്കാത്ത പകലുകൾ ഞങ്ങൾ അതിരാവിലെ താലികെട്ടിയ ചെക്കനെ പോലെ ബുദ്ധിമുട്ടി തള്ളി നീക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശശിക്കുട്ടനെ പറ്റി വല്ല വിവരവുമുണ്ടോ എന്ന് തിരക്കാനായി അവൻ്റെ വീട്ടിൽ ചെന്ന ഞങ്ങളെ അവൻ്റെ അച്ഛൻ ഒരു കത്തെടുത്തു കാണിച്ചു. പണ്ടത്തെ 7-ാം ക്ലാസ്സുകാരനായിരുന്ന അദ്ദേഹം പഠിച്ച പണി 18 നോക്കിയിട്ടും വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു വാചകം അതിലുണ്ടായിരുന്നു. അതായിരുന്നു താമസ വരാ കുറവണ. ഞങ്ങളെല്ലാവരും തലപുകച്ചും കുറച്ചുപേരൊക്കെ ബീഡി പുകച്ചും വളരെ ദിനങ്ങൾ ആലോചിച്ചു. എന്നിട്ടും ആ വാക്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഡീകോഡ് ചെയ്യാൻ വയ്യാത്ത ഒരു രഹസ്യം പോലെ നിന്നു. ആ രഹസ്യം ഡീകോഡ് ചെയ്യാൻ 6 മാസത്തിന് ശേഷമുള്ള ഒരു ഞായറാഴ്ച ശശിക്കുട്ടൻ തിരികെ ഇലന്തൂരിൽ എത്തേണ്ടി വന്നു. അതും ബോംബെയിലെ പ്രമുഖരായ ദാദമാരെ ആരെയും കിട്ടാത്തതിനാൽ ഏതോ പാവം പിടിച്ച മറാഠിയുടെ പുറത്തു കയറിയതിൻ്റെ ഫലമായുണ്ടായ സംഘട്ടനത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ഒടിഞ്ഞ കൈയും പ്ലാസ്റ്റർ ഇട്ട കാലും പൊഴിഞ്ഞ 2 പല്ലുകളും തലയിൽ ഒരു കെട്ടുമായി നാട്ടിലേക്കെത്തിയ അവസരത്തിൽ ഒരു 10-നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീണാൽ ഉണ്ടായേക്കാവുന്ന അത്ര പരുക്കുകളോടെ കിടന്നിട്ടും ശശിക്കുട്ടൻ അടിച്ച ദാദയ്ക്ക് എന്തു പറ്റി എന്ന് കേൾക്കാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. ഓ, എന്തോന്ന് പറ്റാൻ, അയാൾ പിറ്റേ ദിവസം ജോലിക്ക് പോയി കാണും എന്നുള്ള ശശിക്കുട്ടൻ്റെ ദയനീയമായ ഉത്തരം പോലും ഞങ്ങൾക്ക് ശശിക്കുട്ടനോടുള്ള ആരാധനയ്ക്ക് കുറവൊന്നും വരുത്തിയില്ല. ആ കിടന്ന കിടപ്പിൽ തന്നെയാണ് കത്ത് കാണിച്ച് ഇതെന്താണ് ശശിക്കുട്ട എഴുതിയേക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചതും ശശിക്കുട്ടൻ്റെ ഉത്തരവും പെട്ടെന്നായിരുന്നു. താമസ സൗകര്യം കുറവാണ് എന്നല്ലേ? അപ്പോഴും ശശിക്കുട്ടൻ്റെ മുഖം ഉണ്ണിയേശുവിനെ പോലെ നിഷ്കളങ്കമായിരുന്നു. കിടപ്പ് കാറ്റടിച്ചൊടിഞ്ഞു വീണ ഏത്തവാഴ പോലെയായിരുന്നുവെങ്കിലും. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമുഖ പെരുന്നാളായിരുന്നു മഞ്ഞിനിക്കര പെരുന്നാൾ. ഇലന്തൂരിന് 6 കിലോമീറ്റർ ദൂരെയുള്ള മഞ്ഞിനിക്കര പള്ളിയിൽ മരിച്ചടക്കിയിരിക്കുന്ന ഒരു വിശുദ്ധ തിരുമേനിയെ കാണാൻ മലബാർ മുതൽ ഇങ്ങ് ചങ്ങനാശ്ശേരി വരെയുള്ള ഭക്തർ കാൽനടയായി നടന്നു പോകുന്നതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഞങ്ങളുടെ നാട്ടിലൂടെയാണ് എന്നതാണ് ഞങ്ങളുടെയും ഏറ്റവും വലിയ സന്തോഷം. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡ് നിറഞ്ഞ് കവിഞ്ഞ് മഞ്ഞനിക്കര തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുമായി ജനം ഒഴുകുകയായിരിക്കും. ജാതി മതഭേദമന്യേ ആരുടെ വീട്ടിലും പദയാത്രികർക്ക് കയറി പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുകയും കുളിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും കുറച്ചു നേരം വിശ്രമിക്കുകയും ചെയ്യാം. എല്ലാവരും ഒരുപോലെ അവരെ സ്വീകരിക്കുകയും ചെയ്യും. ഒരു 4 മണിയോടുകൂടി വലിയ ജാഥ കടന്നുപോകുന്നതോടെയാണ് ആ തിരക്ക് അവസാനിക്കുക. മഞ്ഞിനിക്കര പെരുന്നാളിന് ജാതി മതഭേദമന്യേ യുവജനങ്ങൾക്കുള്ള പ്രധാന ഇൻട്രസ്റ്റ് അങ്ങ് മലബാറിൽ നിറങ്ങിയപ്പോൾ സാനിയയെപ്പോലെയും ഒരാഴ്ചയായി നടന്നിങ്ങ് വന്നപ്പോഴേക്കും സെറീനയെപ്പോലെയും ആയിപ്പോയ പീസുകളാലും തലേ ദിവസം നടക്കാൻ തുടങ്ങിയ ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ഭാഗത്തുനിന്നുള്ള ഫ്രഷ് കളറുകളാലും സമൃദ്ധമാണ് ഈ പദയാത്ര എന്നുള്ളതാണ്. അന്ന് ഇലന്തൂരെ കുട്ടികളൊന്നും പഠിക്കാൻ പോകാറില്ല, പ്രായമായവരൊന്നും ജോലിക്ക് പോകാറില്ല. എന്തിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 കളറുകളെങ്കിലും മിസ്സായേക്കുമോ എന്ന് പേടിച്ച് കിളവന്മാർ കുളിക്കാൻ പോലും പോകാറില്ല. അന്ന് താൽക്കാലികമായി ഉയരുന്ന പെട്ടിക്കടകളാൽ സമൃദ്ധമാകും നാട്. ശശിക്കുട്ടൻ്റെ അച്ഛന് ഇലന്തൂർ ചന്തയിൽ ഒരു ചായക്കടക്കം, നാരങ്ങാവെള്ളം സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നതിനാൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് കട ഞാനും ശശിക്കുട്ടനും കൂടി ആശുപത്രി പടിക്കലിട്ടു. സപ്ലയർ ഞാനും ശശിക്കുട്ടൻ കാഷ്യർക്കം മാനേജരും. മാനേജരാകാൻ യോഗ്യത എന്തുകൊണ്ടും എനിക്കായിരുന്നു. പക്ഷേ അവൻ്റെ അപ്പൻ്റെ നാരങ്ങ, അവൻ്റെ അപ്പൻ്റെ സിഗരറ്റ്, അവൻ്റെ അപ്പൻ്റെ ബക്കറ്റ്, അവൻ്റെ അപ്പൻ്റെ ഗ്ലാസ്, എനിക്ക് വോയിസ് ഇല്ലാതെ പോയി. കാലിളകി ഒരു മേശയുടെ മുമ്പിൽ കണക്കെഴുതാൻ ഒരു ബുക്കുമായി അവൻ. ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെയും കുറേ നാരങ്ങയുടെയും പിന്നിൽ ഞാൻ. എന്നാലും ഞാൻ സമാധാനിച്ചു. സപ്ലയർ ആകുമ്പോൾ പെൺകുട്ടികൾക്ക് നേരിട്ട് നാരങ്ങ വെള്ളം കൊടുക്കാമല്ലോ. കാഷ്യറാണെങ്കിൽ അവരുടെ അപ്പനോ മറ്റോ അല്ലേ കാശ് കൊടുക്കുക, എന്ത് പ്രയോജനം? ആദ്യം വന്നത് തന്നെ 7 പേരടങ്ങുന്ന കുറേ കിളവന്മാരായിരുന്നു. ഒരു കളറെങ്കിലും ഇല്ലാതെ നാരങ്ങാവെള്ളം തരില്ല എന്ന് പറയാൻ ഒരുങ്ങിയതാണ് ഞാൻ. എങ്കിലും ആദ്യമായി വന്ന കസ്റ്റമേഴ്സ് അല്ലേ എന്ന് കരുതി മാത്രമാണ് അവർക്ക് നാരങ്ങാവെള്ളം കൊടുത്തത്. ഒരു നാരങ്ങാവെള്ളത്തിന് 75 പൈസ. 2 നാരങ്ങാവെള്ളത്തിൻ്റെ കാശൊക്കെ ശശിക്കുട്ടൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് കണ്ടുപിടിക്കും. പക്ഷേ 7 പേര് വന്നതോടെ ശശിക്കുട്ടൻ്റെ കൺട്രോള് പോയി. ദയനീയമായി എന്നെ നോക്കി. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല, വലിയ മാനേജരല്ലേ, അനുഭവിക്കട്ടെ എന്ന് കരുതി. വളരെ നേരം കണക്ക് കൂട്ടിയിട്ടും ശരിയാകാത്തതിനാൽ ശശിക്കുട്ടൻ കറക്കി കൂത്തി പറഞ്ഞു, 10. ശശിക്കുട്ടനൊഴികെ ബാക്കി എല്ലാവരും ഒന്ന് ഞെട്ടി. ഞാനടക്കം, 3. മറുപടിയായി കേട്ട ശബ്ദത്തിന് ഒരു കനം പോലെ കൂട്ടത്തിലേറ്റവും തടിയനായ ഒരു മീശക്കാരനാണ് ചോദ്യകർത്താവ്. ഞാൻ പതുക്കെ മേശയുടെ പുറകിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി. ഇളവെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഈയിടെയും പത്രത്തിലുണ്ടായിരുന്നു. 5. ശശിക്കുട്ടൻ്റെ മറുപടി കേട്ട് എല്ലാവരും വീണ്ടും ഞെട്ടി. ദൈവമേ, ഓണത്തിന് ലുലുക്കാർ പോലും ഇത്രയും ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ല. 50% ഡിസ്കൗണ്ടോ? 5. മീശക്കാരൻ വിടാൻ ഭാവമില്ല. ഇത് ചോദിക്കാൻ മാത്രമായ അയാൾ ഇത്രയും ദൂരം നടന്നു വന്നതെന്ന് തോന്നും ഭാവം കണ്ടാൽ. മൂന്ന്. ശശിക്കുട്ടൻ പിന്നെയും ദയാലുവായി. എന്താണെന്നറിയില്ല. അയാൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഒന്നുകൂടെ ചോദിച്ചിരുന്ന ശശിക്കുട്ടൻ 2 രൂപ അങ്ങോട്ട് കൊടുത്തേനല്ലോ എന്ന് ചിന്തിച്ച് കടയിലേക്ക് തിരിച്ചു കയറുന്നതിനിടയ്ക്ക് ശശിക്കുട്ടൻ പല്ല് കടിച്ച് എന്നെ ഒന്ന് ഉപദേശിച്ചു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലടാ പുല്ലേ, 1 രൂപ വെച്ചാക്കാവുന്ന. അപ്പോൾ കണക്ക് കൂട്ടാൻ ഒരു എളുപ്പമുണ്ടായിരുന്നല്ലോ. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ 50 പൈസയ്ക്ക് നാരങ്ങ വെള്ളം കിട്ടുമ്പോൾ ഇവിടെ 1 രൂപയ്ക്ക് വയ്ക്കാൻ സിൽക്ക് സ്മിതയൊന്നുമല്ലല്ലോ ഇവിടെ നാരങ്ങ പിഴിയുന്നത് എന്ന് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പറഞ്ഞില്ല. ഉള്ളത് പറയണമല്ലോ. കിടലും കച്ചവടമായിരുന്നു. 25 നാരങ്ങയായിരുന്നു അവൻ്റെ അച്ഛൻ്റെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. 4 പാക്കറ്റ് സിഗരറ്റും. 10-15 ഹതഭാഗ്യരാണ് ആകെ നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നത്. ഒടുവിൽ വലിയ ജാഥയും പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ആരും കാണില്ല. ഞങ്ങൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ലാഭം കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എവിടെ ലാഭം പോയിട്ട് മുതൽ പോലും കാണുന്നില്ല. പിഴിഞ്ഞ നാരങ്ങകളുടെ തോടെണ്ണി നോക്കി കണക്കുകൂട്ടിയപ്പോൾ 4 നാരങ്ങാവെള്ളത്തിൻ്റെയും 2 സിഗരറ്റിൻ്റെയും പൈസ കാണുന്നില്ല. പോലീസ് പിടിച്ച കള്ളവാറ്റുകാരെ പോലെ ബക്കറ്റും കലവും ഗ്ലാസുകളും ഒക്കെ തലയിൽ വെച്ച് ശശിക്കുട്ടൻ്റെ അച്ഛൻ്റെ കടയിലേക്ക് നടക്കുമ്പോൾ 4 നാരങ്ങാവെള്ളത്തിൻ്റെയും 2 സിഗരറ്റിൻ്റെയും കാര്യത്തിൽ എന്തു പറയുമെന്ന ആധിയായിരുന്നു ഞങ്ങൾക്ക്. കടയുടെ പുറകിൽ സാധനങ്ങളെല്ലാം അൺലോഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അച്ഛൻ്റെ മുന്നിൽ നൽകേണ്ടുന്ന സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തേണ്ട കള്ളങ്ങളെ പറ്റി ആലോചിച്ചു. ഒടുവിൽ ശശിക്കുട്ടൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞതിന് പ്രകാരം കണക്ക് ബുക്കിൽ ഞാനിങ്ങനെ എഴുതി: മഞ്ഞിനിക്കര തിരുമേനി പറ്റ്, 4 നാരങ്ങാവെള്ളം, 2 സിഗരറ്റ്. ആ ബുക്ക് കൈമാറിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നെനിക്ക് ഓർമ്മയില്ല. അപസ്മാരം വരുന്നവരെ പോലെ അദ്ദേഹത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയത് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും ഞാനോടി. ശശിക്കുട്ടനും എൻ്റെ പുറകെ ഓടി വന്നത് 100-ൽ കത്തിച്ചുവിട്ടിരുന്ന എന്നെ അവൻ ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ മാത്രമായിരുന്നു എനിക്ക് മനസ്സിലായത്. ഓടുന്ന ഓട്ടത്തിനിടയിലും ശശിക്കുട്ടൻ്റെ അച്ഛൻ്റെ ഒരു ഡയലോഗ് ഞാൻ ഉച്ചത്തിൽ കേട്ടു: നിന്നെ സൃഷ്ടിച്ച സമയത്തൊരു വാഴ വെച്ചാൽ മതിയായിരുന്നടാ. ഫ്ലാഷ് ബാക്കിൽ നിന്നും ഞെട്ടിയുണർന്ന് ഞാൻ ചോദിച്ചു: എന്നാലും ശശിക്കുട്ട, നിന്റെ അപ്പൻ അന്ന് വാഴ വെക്കുന്നതാ ഭേദമെന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. ശശിക്കുട്ടൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു: പിന്നെ പകൽ പോലും പറമ്പിലിറങ്ങി ഒരു പണിയും ചെയ്യാത്ത ആളല്ലേ അർദ്ധരാത്രിയിലെ വാഴ വെക്കാൻ പോന്നെ, ഒന്ന് പോടെ. അപ്പോൾ ശശിക്കുട്ടൻ്റെ മുഖം ആരെ പോലെ ആയിരുന്നു എന്ന് നോക്കാൻ എനിക്കൊത്തില്ല. പരിസരം മറന്ന് പൊട്ടിച്ചിരിക്കുന്നതിനിടയിൽ ഞാൻ മറന്നുപോയതാ സത്യമായിട്ടു. A desert representation.